2022 ഓഗസ്റ്റ് 2 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പോൾ ആന്റണി ഇടപെട്ടത് അനുചിതം. കെ സി ബി മുൻ ചെയർമാൻ ഡോക്ടർ ബി അശോകുമായി പ്രത്യേക ലേഖകൻ പി എച്ച് സനൽകുമാർ നടത്തിയ അഭിമുഖം. കെ സി ബി ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട ഡോക്ടർ ബി അശോക് ഇപ്പോൾ കൃഷിവകുപ്പ് സെക്രട്ടറിയാണ്. കെ എസ് ഇ ബിയിലെ തന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച അദ്ദേഹം സംഘടനാ നേതാക്കൾ പറയുന്നിടത്ത് ഒപ്പിടുന്ന യന്ത്രമാകണം ചെയർമാൻ എന്ന നിലപാട് സർക്കാർ ഉപേക്ഷിച്ചില്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ സ്ഥിതിയായിരിക്കും കെ എസ് ഇ ബിയെ കാത്തിരിക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും കെ എസ് ഇ ബിയുടെ വിവാദ ദീർഘകാല കരാറുകൾ നിലനിർത്താൻ വഴിവിട്ട് ഇടപെട്ട മുൻ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയുടെ നടപടി കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് അദ്ദേഹം കേരള കൗമുദിയോട് തുറന്നു പറഞ്ഞു. ചോദ്യം: അസോസിയേഷൻ പാഠം പഠിപ്പിച്ചിട്ടാണോ കെ എസ് ഇ ബിയിൽ നിന്ന് വിട്ടത്? ഡോക്ടർ ബി അശോകിന്റെ മറുപടി: ഒരു പരിധിക്കപ്പുറമുള്ള സംഘടനാ പ്രവർത്തനം കെ എസ് ഇ ബിയുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന നിലപാടാണ് അന്നും ഇന്നും ഉള്ളത്. സർക്കാരും ഡയറക്ടർമാരുമാണ് നയം തീരുമാനിക്കേണ്ടത്, അല്ലാതെ അസോസിയേഷനുകളല്ല. ജൂനിയർ എഞ്ചിനീയർമാർ നയപരമായി നയിച്ചപ്പോൾ വന്ന ബാധ്യതകളാണ് കെ എസ് ഇ ബിക്ക് ഇപ്പോഴുള്ളത്. മറ്റെങ്ങുമില്ലാത്ത ശമ്പളവും അന്യായമെന്നു തന്നെ തോന്നാവുന്ന ആനുകൂല്യങ്ങളും നേടിയെടുക്കാനല്ലാതെ അവരുടെ സേവനം സ്ഥാപനത്തിന് പ്രയോജനപ്പെട്ടെന്ന് കാണാനാവില്ല. പ്രതിവർഷം 16,000 കോടി രൂപ വരവുണ്ട് കെ എസ് ഇ ബിക്ക്. എന്നിട്ടും 1,500 കോടി കടമെടുക്കും. അതിനും പുറമെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന പേരിൽ 1,200 കോടിയും ജനങ്ങളിൽ നിന്ന് സമാഹരിക്കും. ഇതൊക്കെ കിട്ടിയിട്ടും വർഷാവസാനം നോക്കുമ്പോൾ നഷ്ടം മാത്രമാണ് ഉണ്ടാവുക. കെ എസ് ഇ ബിയുടെ വികസനത്തിന് കൂടുതൽ പണം ചെലവഴിക്കാനാകണം. വൈദ്യുതി വിതരണം കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനൊപ്പം നിലനിൽക്കാനുള്ള സാമ്പത്തിക വരുമാനവും ഉണ്ടാക്കണം. പെൻഷൻ ബാധ്യത തീർക്കാൻ 20,000 കോടിയുടെ ഫണ്ട് ഉണ്ടാക്കണമെന്ന കെ എസ് ഇ ബി കമ്പനിയായപ്പോൾ എടുത്ത തീരുമാനം നടപ്പാക്കാനായിട്ടില്ല. ഭാവിയിൽ ബാധ്യത കൂടുമ്പോൾ പെൻഷൻ കൊടുക്കാനാകാത്ത സ്ഥിതിയുണ്ടാകും. ഇതുവരെയുള്ള പ്രവർത്തന നഷ്ടം 14,600 കോടി രൂപയാണ്. മൊത്തം കടബാധ്യത വളർന്ന് 11,000 കോടിയിലെത്തി. കേരളത്തിന് പുറത്തുള്ള വൈദ്യുതി വിതരണ സ്ഥാപനങ്ങൾ 10% ലാഭം നേടുന്നു. കേരളത്തിന് അത് സാധിക്കുന്നില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടത്തിലാകുമെന്നതിന് കെ എസ് ആർ ടി സി തന്നെയാണ് പാഠം. ഇതെല്ലാം മറന്ന് ചിലർ പറയുന്നതുപോലെ ജനാധിപത്യവൽക്കരണത്തിന്റെ പേരിൽ ജീവനക്കാരുടെ അസോസിയേഷന് എല്ലാം വിട്ടുകൊടുത്ത് അവർ പറയുന്നിടത്തെല്ലാം ഒപ്പിടുന്ന യന്ത്രമാകണം സി എം ഡി എന്ന മട്ടിൽ നീങ്ങുന്നത് അപകടമാണ്. ജീവനക്കാരിൽ നിന്ന് വരിസംഖ്യ പിരിക്കുന്ന ലാഘവത്തോടെ കരാറുകാരിൽ നിന്ന് നേട്ടം പിരിക്കുന്ന ദുസ്ഥിതിയാണ് കെ എസ് ഇ ബി നേരിടുന്നത്. ചോദ്യം: ക്രമരഹിതമായ ദീർഘകാല കരാറിനെതിരെ എടുത്ത കടുത്ത നിലപാട് ചിലരെ ശത്രുക്കളാക്കിയെന്ന് തോന്നിയോ? മറുപടി: 2014-15 വർഷത്തിലെ താപ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട 4 കരാറുകൾക്കാണ് അനുമതി കിട്ടാതിരുന്നത്. അതിന്റെ പേരിൽ കരാറുകാർ സുപ്രീംകോടതിയിലും ട്രിബ്യൂണലിലുമൊക്കെ പോയെങ്കിലും അനുകൂല വിധിയൊന്നും കിട്ടിയില്ല. ടെൻഡർ നടപടി വ്യതിയാനങ്ങളിലെ വീഴ്ചകൾ അംഗീകരിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിന് പലതവണ കത്തെഴുതി. എന്നാൽ സാധൂകരണം നൽകാനാവില്ലെന്ന മറുപടിയാണ് അവിടെ നിന്നും കിട്ടിയത്. അതേസമയം താൽക്കാലിക സംവിധാനമെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവിന്റെ ബലത്തിൽ ഈ കരാറുകളനുസരിച്ച് കെ എസ് ഇ ബി വൈദ്യുതി വാങ്ങിക്കൊണ്ടിരുന്നെന്നാണ് മനസ്സിലായത്. ഇതുമൂലം 800 കോടി രൂപ നഷ്ടമുണ്ടായെന്ന് സി എ ജിയും 2018-20 വർഷങ്ങളിൽ കെ എസ് ഇ ബി 250 കോടി രൂപ അനുമതിയില്ലാതെ നൽകിയെന്ന് റെഗുലേറ്ററി കമ്മീഷനും കുറ്റപ്പെടുത്തി. 2020 സംസ്ഥാന സർക്കാർ ഇതിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതെല്ലാം മറികടന്ന് തൽക്കാലം വർദ്ധിച്ച കൽക്കരി വില കണക്കാക്കി നിരസിക്കപ്പെട്ട കരാറുകൾ സ്ഥിരപ്പെടുത്തണമെന്ന് ശക്തമായി വാദിച്ചുകൊണ്ട് ഒരു ലോബി രംഗത്തുണ്ട്. അവരുടെ വാദം: കെ എസ് ഇ ബി ചെയർമാൻ എന്ന നിലയിൽ തള്ളിയത് അത് സംസ്ഥാന താൽപര്യത്തിനെതിരാണെന്ന് കണ്ടെത്തിയതുകൊണ്ട് മാത്രമാണ്. മുൻപ് വൈദ്യുതി വാങ്ങലിന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വേണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടപ്പോഴും ഇത്തരം ലോബികളുടെ നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വന്നിരുന്നു. ഇല്ലെങ്കിൽ കേരളം ഇരുട്ടിലാവും എന്നൊക്കെയായിരുന്നു പല ലക്ഷ്യങ്ങളുള്ള അവരുടെ വാദങ്ങൾ. അതിനോട് തീരെ യോജിക്കുന്നില്ല. വിവാദ കരാറിനെ ന്യായീകരിക്കാനുള്ള പരോക്ഷ ശ്രമങ്ങളാണ് അതൊക്കെ എന്നാണ് മനസ്സിലാകുന്നത്. ചോദ്യം: കമ്പനികൾ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? മറുപടി: വിവാദ കരാറുമായി ബന്ധപ്പെട്ട 2 കമ്പനികളുടെ പ്രതിനിധികൾ വന്നുകണ്ടിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാലാവധിയും ഏറ്റവും ഉയർന്ന നിരക്കുമുള്ള കരാറുകളാണ് അവരുടേത്. ദീർഘകാല കരാർ വലിയ അക്ഷയനിധിയാണ്. അവർ ചില സൂചനകൾ തന്നിരുന്നു. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വാങ്ങാനേ KCB താൽപര്യമുള്ളൂ എന്നറിയിച്ചപ്പോൾ അവർ മടങ്ങി. റെഗുലേറ്ററി കമ്മീഷനിലെ ചിലർക്ക് ഇതിനുള്ള പ്രതിഫലം വിദേശത്ത് വെച്ച് കൈമാറാമെന്ന് സൂചിപ്പിച്ചതായി ഞാൻ പിന്നീട് അറിഞ്ഞു. അത്തരം വാഗ്ദാനങ്ങളുമായി എന്നെ സമീപിച്ചിട്ടില്ല. എന്നാൽ അവർക്ക് എന്നോടുള്ള അതൃപ്തിയും കരാർ ഉറപ്പിച്ചു കിട്ടാനുള്ള ആഗ്രഹവും പ്രകടമായിരുന്നു. ഒന്നിച്ചു നീങ്ങണമെന്നായിരുന്നു അവരുടെ താൽപര്യം. ചോദ്യം: ഇക്കാര്യത്തിൽ മുൻ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയുടെ ഇടപെടൽ അസ്വാഭാവികമല്ലേ? മറുപടി: വിരമിച്ച ഒരു IAS ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ ഇടപെടാമോ? അതും സ്വകാര്യ കമ്പനികൾക്കു വേണ്ടി. അനുചിതമായ അസാധാരണമായ നടപടികളാണ് പോൾ ആന്റണിയുടേത്. അക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. തികച്ചും വസ്തുതാവിരുദ്ധമായ കത്താണ് പോൾ ആന്റണിയുടേത്. മറ്റാരോ എഴുതിക്കൊടുത്തത് ഒപ്പിട്ടെന്നാണ് തോന്നുന്നത്. കത്തുമായി പലരെയും കണ്ടതായും അറിയാം. ഭരണഘടനാ സർവീസിലിരുന്ന ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷം ഇങ്ങനെ സ്വകാര്യ ലാഭം ഉറപ്പിക്കുന്ന നടപടികൾ എടുക്കുന്നത് ശരിയാണോ? വൈദ്യുതി വാങ്ങാൻ താൽക്കാലിക ഉത്തരവ് നൽകിയത് പോൾ ആന്റണി ഊർജ സെക്രട്ടറിയായിരുന്നപ്പോഴാണ് എന്ന് കരുതി വിരമിച്ച് ഇത്രയും വർഷത്തിനു ശേഷം കമ്പനികൾക്ക് വേണ്ടി വക്കാലത്ത് എടുക്കേണ്ടതില്ലല്ലോ. ചോദ്യം: 10 ശേഷം KCB ലാഭത്തിലാക്കി. കൃഷിവകുപ്പിലും അത് പ്രതീക്ഷിക്കാമോ? മറുപടി: അഗ്രി ബിസിനസിൽ ശക്തമായ പബ്ലിക് കമ്പനി. കിഫ്ബി സഹായത്തോടെ അഗ്രി പാർക്കുകൾ, കുട്ടനാട് പാക്കേജിന്റെ 2nd എഡിഷൻ മെച്ചപ്പെടുത്തൽ ഇവയൊക്കെയാണ് പദ്ധതികൾ. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള പരിപാടികൾക്കൊപ്പം 100 കോടി രൂപയുടെ അധിക പദ്ധതി നടപ്പാക്കുന്നതും ശ്രമകരമാണ്. ഇതൊക്കെ പഠിച്ചു വരികയാണ്. മന്ത്രി നേതൃത്വം നൽകുന്ന ഞങ്ങളും കൃഷിയിലേക്കെന്ന ക്യാമ്പയിൻ ആണ് ഇപ്പോൾ നോക്കുന്നത്. കൃഷിയുടെ കാര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണവും വ്യവസായവുമായി ബന്ധപ്പെടുത്തി സർക്കാരിന് നല്ല ലക്ഷ്യങ്ങളും നയവും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.